Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരിതരാക
ഈ പ്രക്ഷേപണത്തിൽ സങ്കീർത്തനങ്ങളുടെ പഠനം രണ്ടാം ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ദൈവശാസ്ത്രപരമായ വീക്ഷണം, സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ് ഈ ഭാഗത്ത് നാം പഠിക്കാൻ പോകുന്നത്. ആമുഖ പഠനത്തിൽ അല്ലെങ്കിൽ പശ്ചാത്തല പഠനത്തിൽ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ ഗണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സാഹിത്യപരമായ തരം തിരിവുകളെക്കുറിച്ച് നാം കണ്ടതാണ്. 14 പരമ്പരകളിലായിട്ട് 14 സാഹിത്യ ഗണങ്ങൾ നാം വിശദമായിട്ട് കാണുകയുണ്ടായി. സ്തുതിപ്പുകൾ, നന്ദി പ്രകടനങ്ങൾ, വിലാപങ്ങൾ, വിജ്ഞാനപരമായവ, ചരിത്രപരമായത്, ആരാധനക്രമപരമായത്, യാചനാപരമായത്, പിന്നെ രാജകീയ സങ്കീർത്തനങ്ങൾ, ശരണസങ്കീർത്തനങ്ങൾ, സാന്ത്വന ഗീതങ്ങൾ എന്നിങ്ങനെ 14 ഗണങ്ങളും 14 സാഹിത്യ ഗണങ്ങളും അവയ്ക്കുള്ള മാതൃകകളും നാം ഒന്നൊന്നായിട്ട് പഠിക്കുകയുണ്ടായി. ഇനി രണ്ടാമത്തെ ഭാഗത്ത് സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതായത് പഴയ നിയമകാലത്ത് ഉത്ഭവിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ എല്ലാ സങ്കീർത്തനങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് ദൈവമാണ്, കേന്ദ്രസ്ഥാനത്ത് ദൈവമാണ് എന്നതാണ് ഈ പ്രതിപാദ്യ വിഷയം. സങ്കീർത്തനങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിപ്പാണ്, ദൈവത്തിനുള്ള നന്ദി പ്രകടനമാണ്, ദൈവത്തോടുള്ള യാചനയാണ്, വിലാപമാണ്, ദൈവത്തിലുള്ള ശരണപ്പെടലാണ്, ദൈവത്തിലുള്ള സാന്ത്വനം തേടലാണ് എന്നിവ വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര വീക്ഷണം വെളിപ്പെടുത്തുന്നു. ദൈവം എങ്ങനെ തൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെടുന്നുവെന്ന് സങ്കീർത്തനങ്ങൾ വിവരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന കർമ്മങ്ങൾക്കുള്ളതാണ് മറ്റു ചില സങ്കീർത്തനങ്ങൾ. ദൈവത്തിൻ്റെ അനന്തമായ വിജ്ഞാനം പ്രഘോഷിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് പറയാം, സങ്കീർത്തകൻ ഇസ്രായേലിൻ്റെ മതാത്മകമായ ജീവിത പശ്ചാത്തലത്തിലാണ് സാഹിത്യഭംഗിയുള്ള ഈ ഹെബ്രായ കവിതകൾ മെനഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. എന്നാൽ ജനത്തിൻ്റെ ഇനിയും തുടരുന്ന ദൈവവുമായുള്ള ഉടമ്പടിയുടെയും പതറാത്ത വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് ഇസ്രായേലിലെ സങ്കീർത്തനങ്ങളെന്ന് ദൈവശാസ്ത്രപരമായ വീക്ഷണത്തിൽ നമുക്ക് ഇന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ ജനത്തിൻ്റെ ഇനിയും തുടരുന്ന ദൈവവുമായുള്ള ഉടമ്പടിയുടെയും പതറാത്ത വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് ഇസ്രായേലിലെ സങ്കീർത്തനങ്ങളെന്ന് ദൈവശാസ്ത്രപരമായ വീക്ഷണത്തിൽ നമുക്ക് ഇന്ന് പറയുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിന് മാതൃകയായിട്ട് നാം ഇന്ന് ഉപയോഗിക്കുന്നത് 122 സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ ആലയമായ ജെറൂസലേമിലേക്ക് പോകുന്നതിലുള്ള സന്തോഷം പ്രകടമാക്കുന്ന ഈ സങ്കീർത്തനം ദൈവത്തെ തന്നെയാണ് ഏറ്റുപറഞ്ഞ് പ്രകീർത്തിക്കുന്നത് എന്ന് പറയാം. ഈ സങ്കീർത്തനം ആലപിച്ചത് ബിന്ദുവും സംഘവുമാണ്. സംഗീതാവിഷ്കാരം ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയും.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ഏത് സാഹിത്യ ഗണമായിരുന്നാലും ശൈലിയായിരുന്നാലും എല്ലാ സങ്കീർത്തനങ്ങളും ദൈവത്തെ കേന്ദ്രീകരിച്ചാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര സ്വഭാവം അല്ലെങ്കിൽ വീക്ഷണം. ഇസ്രായേൽ ജനത്തിന് അവരുടെ ദൈവവുമായുള്ള ബന്ധമാണ് വ്യത്യസ്ത സാഹിത്യ മുഹൂർത്തങ്ങളിൽ സങ്കീർത്തകൻ വർണ്ണിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളും കൂട്ടത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നു. അങ്ങനെ തലമുറകളായും നൂറ്റാണ്ടുകളായും ഈ ഗീതങ്ങളിലൂടെ തങ്ങളുടെ പരമോന്നതനായ അല്ലെങ്കിൽ രക്ഷകനായ ദൈവത്തെ ജനങ്ങൾ സ്തുതിക്കുന്നതും വണങ്ങുന്നതും സങ്കീർത്തനങ്ങളായിട്ട് രൂപപ്പെട്ടു. അവ തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസത്തെയും വിശ്വാസ ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും സഹായിക്കുന്നു എന്നതും സത്യമാണ്. മറ്റു ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ സങ്കീർത്തനങ്ങളിൽ മാത്രമല്ല പഴയ നിയമകാലത്ത് ഇസ്രായേലിൽ സംഭവിച്ചവയെല്ലാം തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് എന്നാണ്. അങ്ങനെ ദൈവം അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, പിന്നെ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം എന്നിങ്ങനെ വാഗ്ദാനങ്ങളുടെ ദൈവത്തെയാണ് സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത് എന്നും ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ മോശയുടെ കാലത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ ദൈവം ഉടമ്പടികളുടെ നാഥനായിട്ടുള്ള ഒരു ദൈവശാസ്ത്രമാണ് അവിടെയും ചുരുളഴിയുന്നത്. സീനായ് മലയിൽ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടി ഇക്കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ, അതായത് പുറപ്പാടിൻ്റെ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ കേന്ദ്രമായ ദൈവശാസ്ത്ര ചിന്ത ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത ഉടമ്പടിയാണെന്ന് ഒരു വിധത്തിൽ നമുക്ക് സമർത്ഥിക്കാം. അങ്ങനെ ദൈവം സ്നേഹാർദ്രനും കരുണാമയനും തൻ്റെ ജനത്തെ കാക്കുന്നവനും പരിപാലിക്കുന്നവനുമാണെന്നും ദൈവം ജനപ്രിയനാണ്, ജനനാഥനാണ് എന്ന് സങ്കീർത്തനങ്ങൾ ഏറ്റുപാടുന്നു, പ്രകീർത്തിക്കുന്നു. ജൈവവികാരങ്ങൾക്ക് അതീതമായ ദൈവാന്വേഷണം അല്ലെങ്കിൽ സത്യാന്വേഷണം വെറും ബൗദ്ധിക പ്രവർത്തനവും അല്ലെങ്കിൽ ബുദ്ധിവ്യായാമവുമായിട്ട് മാത്രം മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ സങ്കീർത്തനങ്ങളാവട്ടെ പച്ചയായ മനുഷ്യവികാരങ്ങളിൽ ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. ജീവൽബന്ധിയായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ ദൈവത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടുന്നു എന്നത് സങ്കീർത്തനങ്ങളുടെ വ്യക്തവും വളരെ മനുഷ്യബന്ധിയുമായ ദൈവശാസ്ത്ര വീക്ഷണം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത് ദൈവിക സത്യങ്ങളിൽ അല്ലെങ്കിൽ രഹസ്യങ്ങളിൽ ആശ്ചര്യപ്പെടുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവിടുത്തെ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രകീർത്തിക്കുന്നു, പാടി പുകഴ്ത്തുന്നു. തൻ്റെ മാനുഷിക വീഴ്ചകളെ ഓർത്ത് ദൈവസന്നിധിയിൽ അവൻ വിലപിക്കുന്നു, പിന്നെ വീണ്ടും ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നു, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു.
എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം, എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം, എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു, ഞങ്ങൾ എത്തിയിരിക്കുന്നു.
കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം, എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു.
ദൈവിക സാന്നിധ്യമുള്ള സ്ഥലങ്ങളുടെ പേര് പറഞ്ഞ് പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾ ധാരാളമുണ്ട്. ജെറൂസലേം, സഹിയോൻ, പരിശുദ്ധമല, അതാണ് നാം കേരളത്തിൽ പരിമല എന്ന് പറയുന്നത്, യാവയുടെ ആലയം എന്നിങ്ങനെ ഇസ്രായേലിലെ ഗോത്രങ്ങളെല്ലാം തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് ജെറൂസലേമിലേക്കാണ്. അവിടെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ ദൈവം സ്ഥിതി ചെയ്യുന്നു, ആരൂഢനായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യം ലോകത്തിലെല്ലായിടത്തുമുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ദൈവത്തെ ദർശിക്കാൻ സെഹിയോനിൽ, ജെറൂസലേമിൽ എത്തണമെന്നത് അന്നത്തെ ജനത്തിൻ്റെ വിശ്വാസമായിരുന്നു. അവിടെ നിന്നാണ് സഹായവും രക്ഷയും അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രധാന തിരുനാളുകളിൽ തീർത്ഥാടനത്തിനായി എല്ലാ വർഷവും ജനങ്ങൾ ജെറൂസലേമിലേക്ക്, സിയോനിലേക്ക് പുറപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാം എന്നുള്ള ആഹ്വാനം സന്തോഷത്തിൻ്റെയും രക്ഷയുടെയും ആരംഭമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തോടുള്ള അഭിവാഞ്ച തീർത്ഥാടകന് ഉത്തേജനവും ഉത്സാഹവും നൽകുന്നു. അതുകൊണ്ടാണ് യാത്രയുടെ ഭാരവും ക്ലേശവും പേറിയാണെങ്കിലും ഒപ്പം വർദ്ധിച്ചു വരുന്ന ആത്മീയ ശക്തിയോടും ഉത്സാഹത്തോടും കൂടെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുന്നു. വിശുദ്ധ നഗരത്തിൻ്റെ കവാടത്തെങ്കിലെത്തുന്ന ഒരുവനെ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവുമാണ് കാത്തിരിക്കുന്നത്. അവിടെ ആനന്ദം നൃത്തം ചവിട്ടുന്ന സമൂഹമധ്യേ തീർത്ഥാടകൻ യാവയുടെ കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നു, യാവയുടെ മഹത്വം ദർശിക്കുന്നു. ദൈവം തങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന രഹസ്യവുമായി തീർത്ഥാടകർ നവോന്മേഷം ആർജിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ജീവന്റെ സ്രോതസ്സാണ് എന്ന് സങ്കീർത്തകൻ ഏറ്റുപാടുന്നത്. അവിടെ സന്നിഹിതനായ ജീവിക്കുന്ന ദൈവം സ്ഥലകാലാദികൾക്കപ്പുറമുള്ള സന്തോഷം ആനന്ദം ഭക്തന് പ്രദാനം ചെയ്യുന്നു. അവിടെ വലിയ പ്രഭയും മഹത്വവുമുണ്ട്. അവിടെ സമാധാനവും അതിൻ്റെ പൂർണ്ണതയിൽ കളിയാടുന്നു. കാരണം ദൈവമായ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ, അവിടുത്തെ ദൂതന്മാരുടെ ചിറകിൻ കീഴിൽ മനുഷ്യർ അഗ്രാഹ്യമായ സംരക്ഷണ വലയം കണ്ടെത്തുന്നു. മനുഷ്യർ അത് അനുദിനം ജീവിതത്തിൽ അനുഭവിക്കുന്നു. അതിനാൽ സങ്കീർത്തകനോടൊപ്പം നമുക്ക് ഏറ്റുപാടാം, കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ശരിയായി പണി തീർത്ത നഗരമാണ് ജെറൂസലേം. അതിലേക്ക് കർത്താവിൻ്റെ ഗോത്രങ്ങൾ കടന്നു വരുന്നു. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ നന്ദിയർപ്പിക്കാനവർ വരുന്നു.
ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ജെറൂസലേമിന്റെ സമാധാനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്കെന്നും ഐശ്വര്യമുണ്ടാകും. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരത്തിങ്കൽ സുരക്ഷയും നിലനിൽക്കുന്നു, സുരക്ഷയും.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണം എന്ന ഭാഗം ഇനിയും അടുത്തയാഴ്ചയിൽ തുടരും.